ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. പ്രവാസി സംരംഭങ്ങൾക്ക് കനിവോ കയറോ എന്ന ഹിറ്റ് എഫ് എം സ്പെഷ്യൽ പരമ്പരയിലെ 8-ാം ഭാഗം അവതരിപ്പിക്കുന്നത് നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടും സന്തോഷത്തോടും കൂടിയാണ്. കാരണം ഈ പരമ്പര ആരംഭിച്ചപ്പോൾ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നിലവിലുള്ള അശാസ്ത്രീയ നിയമങ്ങളും ചട്ടങ്ങളും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിലേറ്റവും വേഗത്തിലുള്ള ഇടപെടൽ ഉണ്ടാകാനും വേണ്ടിയുള്ള ശ്രമമാണ് എന്നായിരുന്നു. അത്തരത്തിലൊരു ഇടപെടൽ അതിവേഗത്തിലുണ്ടായതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കുന്നതോടൊപ്പം അതിനുവേണ്ടി പരിശ്രമിച്ച ജെയിംസ് മാത്യു MLA കൃത്യമായി ഫോളോഅപ്പ് ചെയ്ത് വേണ്ട വിവരങ്ങൾ കൈമാറിയ കൃഷി വിദഗ്ധൻ ഡോക്ടർ മോഹനെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഈ പരമ്പരയിലെ 1-ാം ഭാഗം 23/6/19 ഞായറാഴ്ചയാണ് അവതരിപ്പിച്ചത്. സ്വപ്നങ്ങൾ കെട്ടിമുറുക്കുന്നവർ എന്ന തലവാചകത്തിലാണ് വിഷയം അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 8 വർഷമായി നിലനിന്നിരുന്ന അശാസ്ത്രീയ ഫാം ലൈസൻസിംഗ് ചട്ടങ്ങൾ മാറ്റുന്നതിന് അധികാരികളുടെ ശ്രദ്ധ പതിഞ്ഞിരുന്നില്ല. ബിൽഡിംഗ് റൂളിലെയും ഫാം ലൈസൻസിംഗ് ചട്ടങ്ങളിലെയും പ്രശ്നങ്ങൾ കാരണം ഈ മേഖലയിൽ സംരംഭം തുടങ്ങാൻ ശ്രമിച്ച പലരും ബുദ്ധിമുട്ടിലായി. ഇതിൽ ഭൂരിഭാഗവും പ്രവാസികളായിരുന്നു. അതായിരുന്നു പരമ്പരയിൽ ആദ്യ ഭാഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അന്നത്തെ സ്പെഷ്യലിന്റെ ഒരു ഭാഗം ഇങ്ങനെ തുടങ്ങുന്നു. പിന്നെയുള്ളത്, ഏതു നിമിഷവും അവസാനിപ്പിക്കേണ്ടതായ പ്രവാസം കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തിയാൽ ജീവിതമാർഗം കണ്ടെത്താനുള്ള ആലോചനയാണ്. അതൊരുപക്ഷെ ചെറിയൊരു കടയാവാം, അല്ലെങ്കിൽ കൃഷിയാവാം, അതുമല്ലെങ്കിൽ ആട് വളർത്തൽ കേന്ദ്രമോ കോഴി വളർത്തൽ കേന്ദ്രമോ ആവാം. ഈ പറഞ്ഞതെല്ലാം സാധാരണ പ്രവാസിയെക്കുറിച്ചാണ്. കുറഞ്ഞ ശമ്പളത്തിൽ തൊഴിലെടുക്കുന്ന, ആളെണ്ണത്തിൽ കൂടുതലുള്ള സാധാരണ പ്രവാസിയെക്കുറിച്ച്. ഇതൊരു സർക്കാരിനെതിരെയോ ഉദ്യോഗസ്ഥ സമൂഹത്തിനെതിരെയോ ഉള്ള ആക്ഷേപമുന്നയിക്കലോ പരാതി പ്രളയമോ അല്ല. അശാസ്ത്രീയമായ നിയമങ്ങൾ ഓരോ സംരംഭകനെയും എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. തിരുത്താൻ കഴിയുന്നത് തിരുത്താനാണ്. ഈ വിഷയമാണ് ജെയിംസ് മാത്യു MLA 1/7/19, അതായത് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് കേരള നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചത്.
സംസ്ഥാനത്ത് നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലും ലൈഫ് സ്റ്റോക്ക് ഫാം ലൈസൻസിംഗ് ചട്ടങ്ങളിലും നിലവിലുള്ള ചില നിബന്ധനകൾ റദ്ദാക്കുകയോ ഭേദഗതി വരുത്തുകയോ ചെയ്യണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നത്. സർ, കോഴി, ആട്, പശു ഇവയുടെ ഫാം ആരംഭിക്കുന്ന ആളുകൾക്ക് നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടം ഹാനികരമായ വ്യവസായങ്ങൾക്ക് ബാധകമാകുന്ന ചട്ടമാണ്.
ഗൗരവമുള്ള വിഷയം തുടർന്ന് ഇങ്ങനെ. ആദ്യഘട്ടത്തിൽ 25 ആടുകളുള്ള ഒരു ഫാം, അതായിരുന്നു ലക്ഷ്യം. മൊത്തം ചെലവ് 2 ലക്ഷമേ വരുന്നുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ വേഗത്തിലാക്കി. ആടുകളെ വാങ്ങാനുള്ള ഏർപ്പാട് തുടങ്ങി. ഫാം തുടങ്ങുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി ഒരുക്കങ്ങൾ ആരംഭിച്ചു. ലൈസൻസിനുള്ള നീക്കങ്ങൾ തുടങ്ങി. അപ്പോഴാണ് അറിയുന്നത് ആട് ഫാം ഷെഡുകൾക്ക് ഫയർ സിസ്റ്റം നിർബന്ധമാണെന്ന്. അതിന് 20,000 ലിറ്റർ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കും 8 വാതിലുകളും പമ്പും മോട്ടോറും വേണം. ഇതിനെല്ലാം കൂടി ചെലവ് കുറഞ്ഞത് 7 ലക്ഷം. എന്തുകൊണ്ടിങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ, സംസ്ഥാന സർക്കാരിന്റെ ബിൽഡിംഗ് റൂൾ പ്രകാരം ആട്, കോഴി, ഡയറി ഫാമുകൾ എല്ലാം വ്യവസായത്തിന് കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഫാം കെട്ടിടങ്ങൾക്ക് വ്യവസായത്തിന്റെ ലൈസൻസിംഗ് ബാധകമാണ്.
സർ, 5 പശുവിലധികം, 6 പശു ഉണ്ടെങ്കിൽ, സർ 20 കോഴിയിലധികം, 21 കോഴി ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിർമ്മിക്കുന്ന ഷെഡിന് 3.6 മീറ്റർ ഉയരം വേണം. ഇത് വ്യവസായങ്ങൾക്ക് വേണ്ടതാണ്. സർ, ഇതിന് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC വേണം. വ്യവസായത്തിന് നിർബന്ധമായി വേണ്ടതാണ്. സെറ്റ് ബാക്ക് 3 മീറ്റർ വേണം. വ്യവസായത്തിന് ബാധകമായതാണ്.
വകുപ്പ് ചോദിച്ചപ്പോൾ ഇതൊന്നും തന്നെ വ്യവസായമല്ല എന്ന് രേഖാമൂലം മറുപടി കിട്ടി. പക്ഷേ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇപ്പോഴും ഫാമിംഗ് വ്യവസായമാണ്. 20 കോഴിയെ പോറ്റാൻ പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ അനുസരിച്ച് കെട്ടിടം പണിയാൻ പെർമിഷൻ വേണം. എന്നാൽ 100 കോഴിയെ വരെ പോറ്റാൻ ലൈസൻസ് വേണ്ട എന്ന് ഫാം ലൈസൻസിംഗ് ചട്ടത്തിൽ പറയുന്നു. എന്തൊരു വിരോധാഭാസമാണ്! 1 കോഴിക്ക് 1 സ്ക്വയർ ഫീറ്റ് സ്ഥലം മതി വെറ്ററിനറി സയൻസിൽ. എന്നാൽ അത് പഞ്ചായത്ത് നിയമത്തിൽ 15 കോഴിക്ക് 1 സെന്റ് വേണം. അതുപ്രകാരം 1 ഏക്കർ സ്ഥലത്ത് 1,500 കോഴിയെ പോറ്റാനേ കഴിയൂ.
സർ, ഇതെല്ലാം ഹസാഡസ് ആയിട്ടുള്ള വ്യവസായങ്ങൾക്ക് ബാധകമാവുന്ന GI 1 വകുപ്പിന്റെ നിബന്ധനകളാണ്. ഇതാണ് 6 കോഴിയെ, 6 പശുവിനെ പോറ്റാൻ, 21 കോഴിയെ പോറ്റാൻ ആവശ്യമായ ഒരു ലൈഫ് സ്റ്റോക്ക് ഫാമിന്റെ കെട്ടിട നിർമ്മാണ നിബന്ധന. സർ, തീരുന്നില്ല. ഇതിനു പുറമെ ലൈഫ് സ്റ്റോക്ക് ഫാം ലൈസൻസ് വേണം. ഒരു ഫാം ആരംഭിക്കണമെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ നിബന്ധന പ്രകാരം ഒരു സെന്റ് സ്ഥലത്ത് ആവശ്യമായ 10 പശുക്കളെ വളർത്താം. ഒരു സെന്റ് സ്ഥലത്ത് 10 പശുക്കളെ പോറ്റാൻ പറ്റുന്ന ഒരു സെന്റ് സ്ഥലത്ത് ഒരു പശുവിനെ മാത്രം പോറ്റാൻ പറ്റുമെന്ന് കെട്ടിട നിർമ്മാണ ചട്ടം.
5 പശുക്കളെ വളർത്താൻ ലൈസൻസ് വേണ്ട, പക്ഷേ 1 പ്രസവിച്ച് എണ്ണം 6 ആയാൽ ലൈസൻസ് വേണം. അതിന് ഫയർ സിസ്റ്റവും സ്ഥാപിക്കണം. വ്യവസായത്തിൽപ്പെട്ടതിനാൽ എല്ലാ ഫാമുകൾക്കും സോളിഡ് വേസ്റ്റ് റീസൈക്ലിംഗ് സംവിധാനം വേണം. 21 കോഴിയെ പോറ്റാൻ ATP സ്ഥാപിക്കണം എന്നർത്ഥം. ഏറ്റവും കുറഞ്ഞ കപ്പാസിറ്റി ATP സ്ഥാപിക്കാൻ 15 ലക്ഷം രൂപ വേണം. 5000 കോഴികളെ വളർത്തുന്ന സ്ഥലത്തേക്ക് 5 മീറ്റർ വഴി വേണമത്രേ.
നമ്മുടെ നാട്ടിൽ 5ഓ 10ഓ കോഴിയെ വളർത്താൻ, 10ഓ 12ഓ പശുവിനെ വളർത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അത് ഒരു നിലയിലും സാധ്യമാവാത്തതാണ് ഈ വ്യവസ്ഥകൾ. സർ, ഈ വ്യവസ്ഥകൾ ഇങ്ങനെ വരുന്നതിന്റെ കാരണം ഇതൊരു വ്യവസായമായി കണക്കാക്കിയിരിക്കുകയാണ്. എന്നാൽ വ്യവസായ വകുപ്പിനോട് ചോദിച്ചാലോ, വ്യവസായ വകുപ്പ് പറയുന്നത് അസംസ്കൃത പദാർത്ഥങ്ങൾ മിഷനറി ഉപയോഗിച്ച് സംസ്കരിച്ച് ഉൽപ്പന്നങ്ങളാക്കുന്നതാണ് വ്യവസായം.
കൃത്യമായി വ്യക്തമായി ജെയിംസ് മാത്യു MLA അവതരിപ്പിച്ച സബ്മിഷന് മന്ത്രി AC മൊയ്തീൻ നൽകിയ മറുപടി.
ബഹുമാനപ്പെട്ട ജെയിംസ് മാത്യു വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചത്. സർ, ഈ പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ തറ വിസ്തീർണത്തിന്റെ കാര്യത്തിൽ, സെറ്റ് ബാക്കിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ആക്സസ് വിഡ്ത്തിന്റെ കാര്യത്തിൽ നിലവിലുള്ള റൂളുകൾ വളരെ പ്രയാസമുണ്ടാക്കുന്നത് തന്നെയാണ് സർ. അതുപോലെ തന്നെ ലേഔട്ട് അപ്രൂവലിന് നൽകാൻ വേണ്ടിയുള്ള ചട്ടങ്ങളിലും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ബിൽഡിംഗ് കോഡിന് അനുരോധമായിട്ടുള്ള രീതിയിലാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടത്. നേരത്തെ ഇവിടെ പറഞ്ഞ മലിനജല റീസൈക്ലിംഗ് സംവിധാനം, ട്രീറ്റ്മെന്റ് പ്ലാന്റ് സംവിധാനം, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗീകാരം, ഇതൊക്കെ ആവശ്യമാണ് സർ. ഇപ്രകാരമുള്ള ഈ ചട്ടങ്ങളും നിയമങ്ങളും മൂലം കൃഷി, മൃഗസംരക്ഷണം, സംയോജിത കൃഷി, ജൈവകൃഷി ഇവയുടെ വ്യാപനത്തിന് വല്ലാത്ത തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായി പരാതി ഇപ്പോൾ തന്നെ ലഭ്യമായിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പരിശോധിച്ച് മൃഗസംരക്ഷണ മേഖലയിൽ കൂടുതൽ ലളിതവും സുതാര്യവും ആയ ചട്ടങ്ങളും നിബന്ധനകളും ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് സർ.
നിയമസഭയിൽ ഈ വിഷയം സബ്മിഷനായി ഉന്നയിക്കുകയും അതിന്റെ പ്രാധാന്യവും ഗൌരവവും മനസ്സിലാക്കി അതിവേഗം നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്ത മന്ത്രിക്കും അഭിനന്ദനം. ഒപ്പം ഡോക്ടർ മോഹനും, നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരെയാണ് നാടിനാവശ്യം. തുടർ നടപടികൾ അതിവേഗം ഉണ്ടായാൽ അനേകം കർഷകർക്കും സംരംഭം തുടങ്ങാൻ വരുന്ന പ്രവാസികൾക്കും ഗുണകരമാകും. അത് വേഗത്തിലുണ്ടാകട്ടെ, അപ്പോഴാണ് ഞങ്ങൾക്കും അഭിമാനം വർദ്ധിക്കുന്നത്. മാധ്യമപ്രവർത്തനം സമൂഹത്തിനു വേണ്ടിയാണെന്ന ഉത്തമ ബോധ്യത്തിൽ ഒപ്പം ചേർന്നവർക്ക് നന്ദി.